ഉണ്ടായിരുന്നു. അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവരുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായ ഒരുവനേ ഉള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് ജ്ഞാനത്തെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് ജ്ഞാനത്തെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധിയായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവന അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖ. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടി പതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഇരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പത്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. സീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം തിരിച്ചിരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനെ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിന് സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. ജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവന് ജ്ഞാനത്തെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും ജ്ഞാനം അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ ജ്ഞാനം തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ജ്ഞാനം നേർ വഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ ജ്ഞാനം അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചിരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണിവെക്കുകയും വരുത്. കള്ളന് അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിക്കുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ, വേഗം അവനെ വിശ്വസിക്കേമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം, കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല, ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്തനായ സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബര്യാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷമായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസെന്ന തോമസ് ഗലീലയിലുള്ള കാനായിലെ നഥാനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വന്നതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകന്റെ വലത്തു ഭാഗത്ത് വല്ല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ കടൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലായിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചൊഴുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്നു, അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു മീനും. അങ്ങനെ തന്നെ യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് യോഹന്നാനമാനായി, ശിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് അവൻ അവനോട് പറഞ്ഞു. 2-ാമതോനോട് യോഹന്നാനമാനായി, ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കാന്ന് അവൻ അവനോട് പറഞ്ഞു. 3-ാമതും അവനോട് യോഹന്നാന്റെ മകനായി, ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട്, എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും വേറൊരു തന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിന്തിരിഞ്ഞത് കണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവനാരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവെ ഇവൻ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്തെന്നത്രേ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ദൈവമേ യേശുവിനേക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.
നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയതിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നല്ല മനസ്സോടും ആരോഗ്യത്തോടും കൂടെ ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി ക്രിസ്തുവിന്റെ തൃപ്പാദത്തിലിരുന്നുകൊണ്ട് അവന്റെ ശബ്ദം കേൾക്കുവാനും വീണ്ടും തമ്പുരാനെ ആരാധിപ്പാനും ഒക്കെ നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരം തന്ന ദൈവത്തെ ഹൃദ്യമായി ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനവും ഇട്ട് നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നിയ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്യ കെ ജി അലക്സാണ്ടച്ചനെയും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ പ്രാർത്ഥനകളൊക്കെയും നമ്മുടെ വ്യക്തി ജീവിതത്തിനും ആർക്കു വേണ്ടിക്ക് പ്രാർത്ഥിക്കുന്നു അവരുടെ ആന്തരിക സൗഖ്യത്തിനും ഒക്കെ നിദാനമായി തീരുവാൻ ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്വയം ദൈവസന്നിധിയിൽ സമർപ്പണമാക്കിക്കൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം നമുക്ക് സമർപ്പിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മ Oh,
തന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന വിലവാനാദ്യം ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗത്തനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ നിന്നിൽ ശരണപ്പെടുവാനും നിന്നിൽ സങ്കേതപ്പെടുവാനും നിന്നെ വിളിപ്പാനും ഞങ്ങളുടെ നൊമ്പരങ്ങൾക്ക് സൗഖ്യവും ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കർത്തനുള്ളിൽ ആചരിക്കുകയും അതിനാൽ ഞങ്ങൾ കാക്കപ്പെടുകയും നിന്റെ കണ്ണയിൽ ഞങ്ങൾ ആശ്രയിക്കുകയും അതിനാൽ ഞങ്ങൾ പാലിക്കപ്പെടുകയും ചെയ്യുമാറാക്കണമേ. നിന്ദ്യമായ കാര്യങ്ങളിൽ അകന്നിരിക്കുന്നതും ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതുമായ ജയജീവിതം ഈ ആയസ് ഞങ്ങൾക്ക് തരയണമേ. ഈ ലോകത്തിൽ സമാധാനത്തിന്റെ വർഷക്കുള്ള നല്ല അവസാനവും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്ന് ഭയങ്കര സിംഹാസനം മുമ്പാകെ മുഹത്താദവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയ, നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഉയർത്തുന്ന ഈ സമയത്ത് ഞങ്ങളിൽ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ സ്ലീപായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഞങ്ങൾ വഴി യാത്ര ചെയ്യുമ്പോൾ സമാധാനത്തിന് മാലാഹ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ലോകത്തിന് കുരിശിക്കപ്പെട്ടും പാപത്തിന് മരിച്ച് കബറെടുക്കപ്പെട്ടും കൊണ്ട് സത്യജീവനാകുന്നതിനാ ജീവിപ്പാൻ യോഗ്യരാക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ സഹായങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുവാൻ സംഗതിയാക്കണമേ. കർത്താവേ നീ എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടി ഇരിക്കണമേ. ഞങ്ങളുടെ ദേഹികളാകുന്ന ആലയങ്ങളിൽ നീ വസിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളാകുന്ന ഭവനങ്ങളിൽ നീ പാർക്കണമേ. ഞങ്ങളുടെ ആത്മാവാകുന്ന കൂടാരങ്ങൾ നീ വാ താമസിക്കണമേ. നിന്റെ കരുണയുടെ അവകാശത്തിൽ നിന്നും നിന്റെ കൃപയുടെ സഹായത്തിൽ നിന്നും ഞങ്ങൾ അകന്നു പോകുവാൻ സംഗതിയാകരുതേ. എന്നാലോ കർത്താവേ, നിന്റെ തിരുവചനങ്ങളെ കുറിച്ച് ധ്യാനിപ്പാനും നിന്റെ അതിശയങ്ങളെ ഓർത്ത് വിസ്മയിപ്പാനും നിന്റെ കുരിശിൽ പ്രശംസിപ്പാനും നിന്റെ ഉയർത്തും നേരിൽ സന്തോഷിക്കുവാനും നിന്റെ സ്വർഗാരകോടത്തിൽ ആനന്ദിപ്പാനും നിന്റെ പുനരാഗമനത്തിനായി കാത്തിരിപ്പാനും നിന്റെ മോക്ഷത്തിൽ ആനന്ദിപ്പാനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. ആയത് ഞങ്ങൾ നിനക്ക് നിന്റെ ആവരും പരിശ്രമായിരിക്കും സ്തുതി സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ സ്തുതി കരയേറ്റം. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഭൂഷയില് ഭാഗവാക്കവാൻ തക്കവണ്ണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ രക്ഷണീയമായ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളായിട്ട് നമ്മൾ ഈ ദിനങ്ങളെ കാണുകയും ഈ ദിനങ്ങളിലൊക്കെ കർത്താവ് വിവിധ സ്ഥലങ്ങളില് ശിഷ്യ സമൂഹത്തിനും മറ്റു പലർക്കും പ്രത്യക്ഷപ്പെടുകയും തന്റെ പുനരുദ്ധാനത്തിന്റെ സന്ദേശം ലോകത്തെ മുഴുവൻ അറിയിക്കുവാനും ഒരു പുതിയ സാധ്യത ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിച്ച ദിവസങ്ങളെ നമ്മൾ ആരാധനയിലും ഇതുമായി ബന്ധപ്പെട്ട വായനയിൽ കൂടി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ആ വലിയ യാഥാർത്ഥ്യത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിലൊക്കെയും നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട്, പ്രത്യേകിച്ച് ദേവാലയത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ആരാധനാ ജീവിതത്തിലും ആ ഒരു വിശ്വാസവും ബലവും ഭക്തിയും ഒക്കെ നമ്മെ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. 143 സങ്കീർത്തനം 10 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. ഇന്ന് ലോകത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്. നമ്മുടേതായ ഇഷ്ടങ്ങളുടെ പിന്നാലെ നമ്മുടെ ജീവിതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ലോകത്തിന്റെ ഇഷ്ടമാണ്. ലോകത്തിന്റെ ഇഷ്ടം ഒരിക്കലും സന്തോഷം തരുന്നതല്ല. തമ്പുരാന്റെ ഇഷ്ടം അന്വേഷിക്കുവാനും തമ്പുരാന്റെ ഇഷ്ടം ജീവിതത്തിൽ നിവർത്തിയമാക്കുവാനും അല്ലെങ്കിൽ അത് സാധ്യമാക്കാനുള്ള അന്വേഷണം ശ്രദ്ധയോടെ നമ്മൾ നടത്തുമ്പോൾ ചുവട് വെക്കുന്ന ഓരോ മേഖലകളിലും ഉയരങ്ങൾ നിലപ്പിക്കുന്ന സംതൃപ്തി നമ്മൾക്ക് ലഭിക്കും. ആരോഗ്യകരമായ രാഷ്ട്രീയ ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ടൊക്കെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആരാധനാ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു സംഗതി 12 തീയതി കലയാകുഴി ആശ്രമത്തില് കബറടക്കിയിരിക്കുന്ന ഗീവർഗീസ് മാർ ഇവാനോസ് പത്രപൂലിത്തായയുടെ ഓർമ്മയാണ്. ഈ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ ജീവിച്ച് പൂർണമായ ദൈവസമർപ്പണവും അതുപോലെ തന്നെ ഏറ്റവും ലാളിത്യ ജീവിതവും ലോകത്തിന് മുമ്പാകെ കാണിച്ച് അനേകരുടെ മുന്നിൽ ഒരു ഭക്തിയുടെ ശ്രേഷ്ഠ ബിംബമായി നിലനിൽക്കുന്ന ഒരു വലിയ താമസ ശ്രേഷ്ഠനാണ് ഇവാന തിരുമേനി എന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹവുമായി പരിചയപ്പെട്ടിട്ടുള്ള, അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകൾക്കും അതറിയാം. നിലവിലുള്ള ഇന്നത്തെ പല തിരുമേനി വാരും പോലും ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ആചാര്യ ശ്രേഷ്ഠനായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാണുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതുപോലുള്ള പിതാക്കന്മാരുടെ ജീവിതവും അവരുടെ സമർപ്പണവും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെയാണ് ഇന്നും ഈ സഭയ്ക്കും ഈ സഭയിലെ വിശ്വാസികളുടെയൊക്കെ പോലീസും തേജസ്സും എന്നുള്ളത് നമ്മൾ ഓർക്കുകയും ആ പിതാക്കന്മാരുടെ ഭക്തി ജീവിതത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം, അനുകരിക്കുവാൻ തക്കവണ്ണം ഒക്കെ ഈ ദിനങ്ങളിൽ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഒന്നിയ KG അലക്സാണ്ടർസിനാണ്. ഇതിന് അമേരിക്ക സന്ദർശിച്ചിട്ടുള്ള കാലഘട്ടത്തിലൊക്കെയും പലപ്പോഴും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹീതമായ ചിന്ത പകർന്നു നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഈ വർഷത്തെ കഷ്ടാനുഭവമായിട്ടായിട്ട് ബന്ധപ്പെട്ട് നോമ്പിന്റെ ദിനങ്ങളിൽ അച്ഛന് ഇവിടെ എത്തിച്ചേർന്നു. ശുശ്രൂഷയില് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഏറ്റവും സന്തോഷത്തോടുകൂടി, വാസ്തവത്തിൽ കഴിഞ്ഞ പ്രസക ദിവസം അച്ഛന് തിരുവചന ധ്യാനം നടത്താമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് അച്ഛനെ കിട്ടാനുള്ള സൗകര്യം കൊണ്ട് അന്ന് അമേലച്ചനാണ് പ്രസംഗിച്ചത്. ഇന്ന് അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമ്മളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനാണ്. അതോടൊപ്പം തന്നെ ആനന്ദപ്പള്ളി പള്ളിയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നല്ല ഒരു ഗായകനാണ്, നല്ലൊരു പ്രസംഗകനാണ്, അതോടൊപ്പം തന്നെ ഒരുപാട് പാട്ടുകൾ എഴുതുകയും അതിന്റെ വീഡിയോ പല സ്ഥലങ്ങളിലും അച്ഛന്റെ വളരെ ആകർഷകമായ രീതിയിൽ ഉണ്ടായിട്ടുകൊണ്ട് കൂടി അലങ്കൃഹീതമായ ഈ ശുശ്രൂഷയിൽ ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 112-ാമത്തെ ഗീതം ദൈവസന്നതിയിൽ സമർപ്പിച്ചതിനു ശേഷം ശ്രീപ്പെട്ട കെ ജി അലക്സാണ്ടച്ചൻ തിരുവചനത്തിൽ ധ്യാനിക്കുന്നതാണ് സുവിശേഷ ഗീതങ്ങളിലെ ഗുരുചിതമായ 112-ാമത്തെ ഗീതം. ഞാൻ വരുന്നത് ക്രൂശിങ്കൽ
തിരുനാമം മഹത്വപ്പെടട്ടെ. ധനുരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ ഭാഗമായിരിക്കുന്ന എവരുമേ, ഏവർക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പൂജ്യനുമായ പ്രകാശത്തിന്റെ പെരുന്നാളെന്ന് കത്തോലിക്കൻ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന പെരുന്നാളുകളുടെ പെരുന്നാളായ പുനരുത്ഥാന പെരുന്നാളിന്റെ ഈ നാളുകളിൽ ഉയർപ്പിന്റെ പ്രഭാപുരംഭം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ചിന്തകൾ തന്നെ ഏറെ പ്രസക്തമെന്ന് എന്നതിന് സംശയമില്ല. ഈ ഉയർത്തൽ നാളുകളിൽ നമ്മുടെ സഹോദരി സഭയായ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ആ അർത്ഥത്തിലാണ് ഉയർത്ത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള 4 ദിവസങ്ങളിൽ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യമായി ക്രിസ്തു ഉയർത്തിരിക്കുന്നുവെന്നും സത്യമായും അത് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിവാക്യമായിട്ട് പറയുന്നതും ക്രൈസ്തവ മതത്തെ നിലനിർത്തുന്ന 2 അടിസ്ഥാന വിശ്വാസ സത്യങ്ങളുടെ തൂണുകളാണ്. അത് ആ വിശ്വാസ സത്യങ്ങൾ മനുഷ്യബുദ്ധിക്കും മനുഷ്യയുക്തിക്കും അതീതമായിരിക്കുന്ന വിശ്വാസ സത്യങ്ങളാണ്. ആ 2 തൂണുകളിലാണ് ക്രിസ്ത്യാനിറ്റി ഇന്ന് ലോകത്ത് ഇത്രയും നിലനിൽക്കുന്നത്. കന്യക ഒരു മകനെ പ്രസവിക്കുന്നു, വെർജിൻ ബർത്ത്. അതുപോലെ മരിച്ച് അടക്കം ചെയ്ത ക്രിസ്തു ഉയർക്കുന്നു, റെസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അസംഭവ്യമായ 2 കാര്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ, അതിൽ ശക്തമായ അടിസ്ഥാനമാണ് ക്രിസ്ത്യാനിറ്റിയുള്ളത്. ആ ബലവത്തായ തൂണുകളിലാണ് ഈ മതം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, വിശ്വാസവും വ്യർത്ഥം. ഉയർത്തുന്നത്തെ കർത്താവ് ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല ആളുകൾക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏതാണ്ട് 10 പ്രാദേശികങ്ങൾ നമുക്ക് പറയാം. അത് തന്നെയാണ് യൂറോപ്പിന്റെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യം. പൗലോസ് കൊരിന്ത്യൻ സഭ ഓർപ്പിക്കുന്നുണ്ട്, 500-ലധികം ആളുകൾക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസിന് ഒരുപാട് വലിയ വലിയ അദമ്യമായ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രമുഖമാണ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ ആ കാലത്തിൽ കിടക്കുന്ന പൗലോസിന്റെ ഏറ്റവും അദമ്യമായ അഭിലാഷം അവർക്ക് എഴുതുകയാണ്. ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പശ്ചാത്തലം ബന്ധനസ്ഥനായി അന്ധകാരത്തിൽ നടുവിൽ കിടക്കുകയാണ്. ആ വാതിലുകൾ എപ്പോഴും തുറക്കാം. തന്നെ ബന്ധിച്ചുകൊണ്ട് പോകുന്നത്, പടയാളികൾ കൊണ്ടുപോകുന്നത് മരണത്തിനാണ്, കൊല ചെയ്യുവാനാണ്. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് റോമിലെ കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധനസ്ഥനായി കിടക്കുന്ന പൗലോസ്, അവിടെ കിടക്കുന്ന പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുക എന്നാണ്. ഫിലിപ്പി ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുക, ടു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് റിസറക്ഷൻ. ഒരു കാര്യം പൗലോസ് ഉറപ്പിച്ച് പറയുന്നു, പുനരുത്ഥാനത്തിന് ശക്തിയുണ്ട്. ആ ശക്തി വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഈ ഉയർത്തു വ്യർത്ഥം. പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വ്യർത്ഥവും പ്രസംഗവും വ്യർത്ഥം. ഈ വിശ്വാസവും ഈ പ്രസംഗവും എല്ലാം വ്യർത്ഥമാകുകയാണ്. എന്താണ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നത് ആവർത്തി ചിന്തിക്കേണ്ട ഒരു രംഗം ഇവിടെ കാണുന്നുണ്ട്. അതോ അവിടെ ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നു, ആ ഉയർത്തു ദിവസം ആ സന്ധ്യയ്ക്ക് ആ മാളികയുടെ മുറിയ വാതിൽ കർത്താവ് മുട്ടിയിട്ട് അവരെ കൊണ്ട് ആ വാതിൽ തുറപ്പിക്കുന്നില്ല. ഒന്ന് മുട്ടുവാൻ കർത്താവ് തയ്യാറാകുന്നില്ല. തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനെന്ന് വിശേഷിപ്പിക്കുന്ന തന്നേറെ സ്നേഹിച്ച യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആ ശബ്ദം കേട്ടാരെങ്കിലും എന്റെ വാതിൽ തുറന്നാൽ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന മനോഹരമായ ഒരു അനുഭവം. അവിടെ വാതിൽ മുട്ടുന്ന കർത്താവിനെയാണ് യോഹന്നാൻ സ്ലീഹ ചിത്രീകരിക്കുന്നത്. ഇവിടെ വാതിലിനകത്തേക്ക് കടന്നു വരുന്ന കർത്താവിനെയാണ്, അവിടെ ഒന്ന് മുട്ടുവാൻ അവരെ കൊണ്ട് തുറപ്പിക്കുവാൻ കർത്താവ് ഒരുങ്ങുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ ചിന്തിപ്പിക്കണം അവരുടെ മാനസിക അവസ്ഥ. സമ്മിശ്രമായ അവരുടെ മാനസിക അവസ്ഥ കർത്താവ് മനസ്സിലാക്കി, ഉള്ളതുപോലെ അവരെ മനസ്സിലാക്കി. സമ്മിശ്രമായ മാനസിക അവസ്ഥ എന്ന് പറയുമ്പോൾ കടുത്ത നിരാശയുണ്ട്, കടുത്ത ലജ്ജയുണ്ട്, ഉള്ളിൽ ഭയം, അനിശ്ചിത അവസ്ഥ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, നികത്താനാകാത്ത കടുത്ത ശൂന്യത. കാരണം വെള്ളിയാഴ്ച ദുഃഖം അവിടുത്തെ അന്നത്തെ ദുഃഖം വളരെ കടുത്തതാണ്. പ്രതീക്ഷിക്കാത്തത് പലതും അന്ന് സംഭവിച്ചു. ആകാശ കോട്ടകളെല്ലാം തകർന്നു വളിഞ്ഞു. ഭയന്ന് വിറച്ച് അനിശ്ചിത അവസ്ഥയിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ചുരുക്കത്തിൽ നിരാശയും ലജ്ജയും ഭയവും കൂടി സമ്മിശ്രമായ ആർത്തിക അവസ്ഥയിൽ അങ്ങനെ അയർന്നിരിക്കുമ്പോൾ കവലകൾ ബലപ്പെട്ട് സാക്ഷായിട്ട് ഭദ്രമായിട്ട് അകത്തിരിക്കുന്ന ഒരാളിന്റെ മാനസികാവസ്ഥ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ആരെങ്കിലും വന്ന് മുട്ടുന്നുണ്ടോ? ഭയന്നിരിക്കുമ്പോൾ ആ മുട്ട്, അതിന്റെ ശബ്ദം, അത് കേൾക്കുമ്പോൾ അത് കൂടുതൽ ഭയവും അത് കൂടുതൽ വേദനയും അത് കൂടുതൽ വിറയലും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കർത്താവ് മനസ്സിലാക്കിയിട്ട് കർത്താവ് ആ വാതിൽ മുട്ടുവാൻ തുനിയുന്നില്ല. അവരെ കൂടുതൽ ഭയപ്പെടുത്തുവാനോ സമ്മർദ്ദത്തിലാക്കുവാനോ യേശുദമ്പുരാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് ആ അവസ്ഥയിൽ അവരുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവർ ഭയന്നിരിക്കുവാൻ പല കാര്യങ്ങളുണ്ട്. കാരണം തങ്ങളുടെ ഗുരുവിന് ഇത് സംഭവിച്ചു. അധികാരികൾ അതാത് സ്ഥാനങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഏത് നിമിഷവും ഈ അനുയായികളെ പിടിക്കാം, കൊല ചെയ്യാം, പീഡിപ്പിക്കാം, എന്തും സംഭവിക്കാം. അങ്ങനെ ഒരു അനിശ്ചിത അവസ്ഥയിൽ ആ അവസ്ഥയിൽ അവരുടെ മുമ്പിൽ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിൽ, പോരാട്ടങ്ങളിൽ, വേദനകളിൽ, നിരാശകളിൽ, അരക്ഷിത അവസ്ഥകളിൽ, അനിശ്ചിതത്തിന്റെ അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ ഞെരുങ്ങിയും ക്ലേശിച്ചും വേദനിച്ചും ഒക്കെ ഇരിക്കുന്ന അവസ്ഥകളിൽ ആ മുറിയെ ഒരു മുറിയിൽ കടന്ന് ചില കൊക്കുകളിൽ ഉൾവലിഞ്ഞിരുന്ന് ഒറ്റപ്പെട്ട തുരുത്തികളിലായിരിക്കുന്ന, ഏകാന്തതയുടെ അവസ്ഥകളിലായിരിക്കുന്ന പല വ്യക്തി ജീവിതങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളിലുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ അത് യാഥാർത്ഥ്യമാണ്. അപ്രതീക്ഷിതമായ ആഘാതങ്ങളിൽ അകപ്പെട്ടു പോയ ആ അവസ്ഥയിലൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആത്മനാഥൻ നമ്മോടും പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം. അതിനേക്കാൾ വലിയൊരു വിൽപത്രം തമ്പുരാൻ നമുക്ക് തന്നിച്ചു പോകാൻ ഇല്ല. അതെന്റെ സമാധാനമാണ്. അതൊരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ, ആശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, സമാധാനത്തിന്റെ, പ്രതീക്ഷയുടെ സാന്നിധ്യമാണ്. നോ മോർ എന്നല്ല, മോർ ആൻഡ് മോർ എന്നാണ്. മോർ ബിയോണ്ട് എന്ന വലിയ ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ, പ്രതീക്ഷകളുടെ പുതിയ പ്രകാശം. അത് സ്വാതന്ത്ര്യത്തിന്റെ സാന്നിധ്യമാണ്. അത് ആശ്വാസത്തിന്റെ സാന്നിധ്യമാണ്. പ്രത്യാശയുടെ പുതിയ പുനരിയുടെ സാന്നിധ്യമാണ്. നാം അത് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഉയർപ്പിന്റെ ആ യാഥാർത്ഥ്യം നമ്മിൽ ആകുന്നുള്ളൂ. ഉയർപ്പ് യാഥാർത്ഥ്യമാകുന്ന അവിടെയാണ്. രണ്ടാമത്, സ്ഥലകാല പരിമിതികൾക്കപ്പുറത്ത് അടച്ചിട്ടിരുന്ന ആ മുറിക്കുള്ളിൽ കടന്നു ചെല്ലുന്ന ഒരു ഉയർപ്പിന്റെ ശരീരം. ആ ഉയർപ്പാണ് ക്രിസ്തുവിനെ ഭൂമിയിലും ഭൂമിക്കും സ്വർഗത്തിലും അധിപതിയാക്കിയത്. ആ ഉയർപ്പാണ് ഭൂതലത്തിന്റെ സീമകളോളം എത്തി നിൽക്കുന്ന ഒരു സാന്നിധ്യമായി നിൽക്കുന്നത്. എല്ലാവർക്കും എല്ലായിടവും ഇന്ന് ക്രിസ്തു അനുഭവവേദ്യമാകുന്നത് താൻ ഉയർത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിന്റെ കിടക്ക് വിരിച്ചാൽ അവിടെ നിന്റെ അധികാരത്തിന് കീഴിലാകുന്നു എന്ന് ദാവീദ് എടുത്തു പറയുമ്പോൾ, സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറത്ത് സർവവ്യാപിയായി സർവസ്വമായി തീരുന്ന ഒരു അവസ്ഥ ഈ ഉയർപ്പിന്റെ അനുഭവമാണ്. സുവിശേഷം അവസാനിക്കുന്നത് അവിടെയാണല്ലോ. സുവിശേഷത്തിന്റെ അവസാന വാക്യവും അത് തന്നെയാണ്. ദ ലാസ്റ്റ് വേർഡ് ഓഫ് ദി ഗോസ്പൽ എന്ന് പറയുന്നത്, ഐ ആം വിത്ത് യു അൺടു ദ എൻഡ് ഓഫ് വേൾഡ്. ഐ ആം വിത്ത് യു അൺടു ദ എൻഡ് ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ വലിയ വാഗ്ദാനം, അതാണ് വിൽപത്രം ഞാൻ സൂചിപ്പിച്ചത്. അത് ഒരു വലിയ ധൈര്യമാണ്. അതെന്നും ഏവർക്കും ഒരു വലിയ ശക്തിയാണ് ആ വാഗ്ദാനം. അതൊരു സമാധാനമാണ്, ഒരാശ്വാസമാണ്. എല്ലാ നാളും എല്ലായ്പ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ആത്മനാഥൻ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ആത്മനാഥൻ. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്നാണ് പ്രവാചക ശ്രേഷ്ഠനായ മോശയോട് യഹോവ അരുളിച്ചെയ്തു. പുറപ്പാട് പുസ്തകം 38:14.
ദൈവം മോശയ്ക്ക് വാഗ്ദാനം നൽകിയതുപോലെ തന്നെ യോശുവയെയും ധൈര്യപ്പെടുത്തുന്ന രംഗമുണ്ട്. ഐ വാസ് വിത്ത് മോസസ് സോ ഐ വിൽ ബി വിത്ത് ദി. മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഐ വിൽ നോട്ട് ഫെയിൽ ദി ഓർ ഐ വിൽ നോട്ട് ഫോർസേക്ക് ദി. ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല, തള്ളുകയുമില്ല. എല്ലാ നാളും എല്ലായ്പ്പോഴും എല്ലായിടവും കൂടെ നിൽക്കുന്ന, കൂടെ ഇരിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ആ വാക്കുകൾ, നമ്മെ ശക്തീകരിക്കുന്ന വാക്കുകളാണത്. അത് കുറച്ചു കാലത്തേക്കോ കുറച്ചാഴ്ചകളിലേക്കോ കുറച്ച് മാസങ്ങളിലേക്കോ കുറച്ച് വർഷങ്ങളിലേക്കോ ഒന്നുമല്ല, ഒരു പ്രത്യേക സമയത്തേക്കൊന്നുമല്ല, മറിച്ച് ഓൾവേസ് അൺടു ദി എൻഡ് ഓഫ് ദി വേൾഡ്, ലോക അവസാനത്തോളം. ആ തൊട്ടുരുമി നടക്കുന്ന രംഗം, അതിന്റെ പ്രകാരം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം തൊട്ടുരുമി നടക്കുന്ന രംഗങ്ങൾ, അതൊക്കെ ബാക്കി ഭാഗത്ത് കാണുന്നുണ്ട്. അതുപോലെ കാണേണ്ട കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണുവാൻ അവരുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്ന ഒരു ആത്മനാഥന്റെ ചിത്രവും അവിടെ നമുക്ക് ബാക്കി ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ആശ്വാസത്തിന്റെ സന്ദേശം ഈ ഉയർപ്പ് നമുക്ക് നൽകുന്നുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും നാം അതേപടി സ്വാംശീകരിച്ച ഈസ്റ്റർ എഗ്ഗ് ഒരു പുതിയ ജീവന്റെ അണുവിന്റെ സന്ദേശമാണ്. ഒരു മുട്ട എന്ന് പറയുമ്പോൾ അതൊരു ജീവന്റെ പേടകമാണ്, ഒരു പുതിയ ജീവന്റെ പേടകം, ഒരു പുതിയ ജീവന്റെ സന്ദേശം. അത് പ്രത്യാശയുടെ സന്ദേശമാണ്, അത് സമാധാനത്തിന്റെ സന്ദേശമാണ്, അത് ആശ്വാസത്തിന്റെ, അനിശ്ചിതതയുടെ, അജീർണതയുടെ, അമർത്തതയുടെ സന്ദേശമാണ്, ഒരു പുതിയ ജീവന്റെ സന്ദേശം. അതാണ് ഈ പെരുന്നാളുകളുടെ പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. പരാജയ ബോധം മാറ്റുന്ന, നിരാശ ബോധം മാറ്റുന്ന, ശൂന്യത ബോധം മാറ്റുന്ന, ഭയവും ആശങ്കയും അനിശ്ചിതത്വവും മാറ്റുന്ന ഒരു പുതിയ ജീവന്റെ, പുതിയ ശക്തിയുടെ. ഇനിയും തിന്മയ്ക്ക് സ്ഥാനമില്ല, അധർമ്മത്തിന് സ്ഥാനമില്ല, അശുദ്ധിക്ക് സ്ഥാനമില്ല, അജീർണതയ്ക്കും നശ്വരതയ്ക്കും സ്ഥാനമില്ല. ജീർണതയുടെ മേൽ അജീർണതയുടെ, നശ്വരതയുടെ മേൽ അനശ്വരതയുടെ, അശുദ്ധിയുടെ മേൽ വിശുദ്ധിയുടെ, അധർമ്മത്തിന്റെ മേൽ ധർമ്മത്തിന്റെ, അസത്യത്തിന്റെ മേൽ സത്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് പെരുന്നാളുകളുടെ പെരുന്നാളായ പുനരുത്ഥാന പെരുന്നാൾ. ഒരു പുതിയ ജീവനാകുവാൻ, ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ഈ ഉയർപ്പിന്റെ ശക്തി നമ്മെ എന്നും എക്കാലവും വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിന് രാഗേഷനോടും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇതിൽ ഭാഗമായ എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേകാൽ നിന്ന് അനുഗ്രഹീതമായ സന്ദേശം ഉയർപ്പിന്റെ പ്രത്യാശയോട് ചേർത്ത് വെച്ച് നമ്മളോട് സംസർഗം ചെയ്ത ബഹുമാനപ്പെട്ട കെ ജി അലക്സാണ്ടർ അച്ഛൻ, ഈ ഓൺലൈൻ പ്രസംഗ വേദിയിലൂടെ അനുഗ്രഹീതമായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഉത്ഥാന പെരുന്നാളിനോട് ചേർത്ത് വെക്കാൻ നമുക്കേറെ ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും പ്രത്യേകം അടർത്തിയെടുത്ത ചില ചിന്തകളെയാണ് പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ നമ്മളോട് പങ്കുവച്ചത്. ഭയമില്ലാതെ നടന്ന ഒരു സമൂഹമായിരുന്നു യഥാർത്ഥത്തിൽ ശിഷ്യ സമൂഹവും കർത്താവും. പലപ്പോഴും അവരെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങൾ അവരുടെ ജീവിതക്രമത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെ പിൻപറ്റിയ സമൂഹങ്ങളിൽ പ്രധാനമായി തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരും അവരെ അനുധാവനം ചെയ്ത സുഹൃത്തു വലയവും സാധാരണക്കാരായ ജനങ്ങളും, അതോടൊപ്പം തന്നെ നാളുകൾ കഴിയും തോറും കർത്താവിനോടൊപ്പമുള്ള ആളുകളുടെ എണ്ണം കൂടി വന്നപ്പോൾ മറ്റൊരു വിഭാഗം കൂടി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയേറി. ആൾക്കൂട്ടം നമുക്കറിയാം, ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പ്രയാസമുള്ളവര്, എന്നാൽ ഈ നടക്കുന്നതൊക്കെ സത്യമാണെന്ന് ഉള്ളുകൊണ്ട് അറിയാൻ ആഗ്രഹമുള്ളവരുമായ പരീശന്മാരും സദൂക്കരുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സംശയ വലയത്തിന്റെ ഒരു വൃന്ദം. പലപ്പോഴും ഏത് സന്ദർഭങ്ങളിൽ കർത്താവ് തന്റെ വിരൽ ചലിപ്പിച്ചാലും നാവ് ചലിപ്പിച്ചാലും അതിനെ പരസ്യമായും രഹസ്യമായും അവർ ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർക്ക് ഭയരഹിതമായൊരു സമൂഹമായിട്ട് നിലകൊള്ളുവാനും മുന്നോട്ട് നയിക്കപ്പെടുവാനും ഇട നൽകിയിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ യൂദ എന്ന് പറയുന്ന കൂട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യൻ തന്നെ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹായൊക്കെ അതുവരെ എല്ലാ കാര്യത്തിനും ഉത്തരം പറയുന്ന ഒരു നേതാവായിട്ട് ചിത്രീകരിക്കപ്പെട്ടെങ്കിലും തന്റെ ധൈര്യമൊക്കെ 100% ചോർന്നു പോകുന്ന രംഗങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന വാക്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഭയം ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടെങ്കിലും അതിൽ ഭയം നഷ്ടപ്പെടാത്തൊരു സമൂഹം കുരിശിന്റെ ചെവിട് വരെ പോയി. നമുക്കറിയാം കത്തോലിക്ക സമുദായത്തിൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 14 കുരിശിന്റെ വഴികളുടെ 14 ഭാഗങ്ങൾ. അത് കത്തോലിക്ക സമുദായം അത് പ്രത്യേക പ്രാർത്ഥനയോട് ചൊല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളും ആ നിമിഷങ്ങളെയൊക്കെ നന്മയോടും ഭക്തിയോടും കൂടി ഓർക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച, അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ. ആ സംഭവം ഏറെ ഭയപ്പെടുത്തുന്നതായിരുന്നെങ്കിലും പ്രസവിച്ച അമ്മയും യോഹന്നാനും അങ്ങനെ ഉൾപ്പെടുന്ന ഒരു ചെറിയ സംഘം എവിടെ വരെ ഉണ്ടായിരുന്നു? കുരിശിന്റെ സമീപം വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓടി ഒളിക്കപ്പെട്ടത് പരീശന്മാരെ അവിടെ കാണുന്നില്ല. ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തു കർത്താവിനെ കുരിശിക്കാൻ. സദൂക്കരും ജനങ്ങളും സാധാരണ മനുഷ്യരും ഓശാനയ്ക്ക് കൂടിയ ജനമൊന്നും കാൽവരിയുടെ ചുവട്ടിലില്ല. അവിടെ ഉള്ളത് നന്നായി മനസ്സിൽ ബലമുള്ളവർ മാത്രമാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതേ സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏറെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ നേർച്ചകൾക്ക് പകരം ഇന്ന് സ്പോൺസർ ചെയ്യുന്നവരാണ്. നേർച്ചയും സ്പോൺസറും തമ്മിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് അതുകൂടെ ഞാൻ ഇടയ്ക്കൊന്ന് പറയാൻ ശ്രമിക്കുക. നേർച്ച കൊടുക്കാനാണ് വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. നേർച്ച നേരാൻ താമസം വരരുത്, കൊടുക്കാനുള്ളത് നീ സമയത്ത് കൊടുക്കണം. അതിലൂടെ നിനക്ക് തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൊടുക്കാൻ താമസിച്ചു പോയാൽ വരുന്ന പ്രത്യാഘാതവും പറയുന്നുണ്ട്. പിൽക്കാലത്ത് ആംഗലേയ പദത്തിലൂടെ നമ്മളൊരു പുതിയ വിഷയം കണ്ടുപിടിച്ച് സ്പോൺസേർഡ് പ്രോഗ്രാം ടിവിയിലൂടെയൊക്കെ ഞാൻ ആ വാക്കാദ്യം കേൾക്കുന്നത്. നേർച്ചയും സ്പോൺസേർഡും തമ്മിലുള്ള വ്യത്യാസം എന്റെ ബലഹീനമായ മനസ്സുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നേർച്ച കൊടുക്കുന്നത് ഞാൻ ബലഹീനനായതുകൊണ്ട് ബലമുള്ള അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന ഒരാളുടെ മുമ്പിൽ എന്നെ സമർപ്പിക്കുവാൻ ഞാൻ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്ന ചില കാര്യമാണ് നേർച്ച. അത് പദാർത്ഥമാകാം, സമ്പത്താകാം, എന്നെ തന്നെയാകാം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കുമ്പിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുക എന്ന് പറയുന്നത്. ഹൈന്ദവ ചിന്തയിൽ കൈ കൂപ്പിക്കഴിഞ്ഞാൽ ഓംകാരത്തിന്റെ സകല പ്രതിധ്വനിയും ഒരുമിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മുമ്പിൽ അവരെ തന്നെ സമർപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ ദീർഘമേറിയ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത്. എന്നാൽ സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി ഞാൻ സ്പോൺസർ കൊടുക്കുന്നു, ആ ആളിനേക്കാളും വലുതാണെന്ന് എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കേൾക്കുന്നവർക്ക് ചിലപ്പം ഇതിനെ വ്യാഖ്യാനിക്കാനോ തിരിച്ചു പറയാനോ ഒക്കെ ഒത്തിരി കാണും. എന്റെ ബലഹീനമായ ചിന്ത ഞാനീ പറഞ്ഞത്, ഞാൻ വലുതും ഞാൻ ചെന്ന് ഇടപെടുന്ന മേഖല ചെറുതുമാകുമ്പോഴാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്. അപ്പൊ ദേവാലയത്തിലെ നമ്മൾ കാഴ്ചവെക്കുന്നതൊക്കെ സ്പോൺസർ ആകാനാണോ നമുക്കിഷ്ടം, അതോ നേർച്ചയാകാനാണോ നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ നേർച്ചയ ഓഫറിങ് അതല്ല. നമ്മുടെ ബലഹീനമായ അംശത്തിൽ ദൈവം തന്നതിന്റെ ഒരു അംശം, അത് പദാർത്ഥമായിട്ടോ പണമായിട്ടോ നമ്മൾ കൊടുക്കുക. ഞാനിത് ഇടയ്ക്ക് സൂചിപ്പിച്ചു മാത്രം. ഇങ്ങനെ ഈ കാൽവറി യാത്രയിൽ അവസാനം വരെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റിയ കുറച്ചു പേരേ ഉള്ളൂ. അതാണ് യഥാർത്ഥ ധൈര്യവും യഥാർത്ഥ വിശ്വാസവും. പതറിപ്പോകാത്തതും ഛിന്ന ഭിന്നമാകാത്തതുമായൊരു വിശ്വാസം. അത് കഴിഞ്ഞു പിന്നെ ഒരു ശാന്തമായ നിമിഷമാണ്. നമുക്കും അങ്ങനെയല്ലേ? ഇത് വെള്ളിയാഴ്ച കഴിയുമ്പം ചിലരെങ്കിലും ചോദിക്കും, ഇന്ന് സന്ധ്യാപ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ ഞാനും ചോദിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ, ഇന്നും ഇനി സന്ധ്യാപ്രാർത്ഥന? എന്റെ വിചാര ബലഹീനമായ ചിന്ത വന്നതാണ്, ഇത്രയും നേരം പ്രാർത്ഥിച്ചത് കർത്താവിന് പോരെ, ഇനിയും ഞാൻ പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത വരും. പക്ഷേ യാമപ്രാർത്ഥനയാകും. ആ യാമപ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം പൂർവികരോട് ഭക്തിയുള്ളവരെല്ലാം ഇവിടെ വരും. കടപ്പാടുള്ളവരൊക്കെ പള്ളി വരും, അല്ലാത്തവർക്ക് അന്ന് തിരക്കായിരിക്കും. ഞാൻ വൈദികനായതുകൊണ്ട് ഞാൻ വന്നേ പറ്റൂ, ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി പറയുക. അതും കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സന്തോഷം നൽകുന്ന ദിവസമാണ്. കാര്യം നമുക്കറിയാം ഇത് തീരാൻ പോവാ, ഈ പരിപാടികളൊക്കെ കർമ്മങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു. പക്ഷെ ആ കർമ്മങ്ങളുടെ അവസാന ഘട്ടമല്ല നമുക്ക് സന്തോഷം നൽകേണ്ടത്. പിന്നെന്തുകൊണ്ടാ? വീണ്ടും കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നത് ഈ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടാണോ എന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ തന്നെ ചിന്തിക്കുമ്പോൾ ഈ 50 ദിവസം കൊണ്ട് മാറ്റിവെച്ചതൊക്കെ വീണ്ടും തിരികെ കിട്ടാൻ പോവാം. എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത്? ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി മാറ്റിവെച്ച കാര്യങ്ങളെ വീണ്ടും നമ്മൾ സ്വന്തമാക്കുമ്പോൾ ദൈവത്തെ അറിയുകയാണോ ദൈവത്തെ അകറ്റുകയാണോ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ പറ്റത്തില്ല, കാരണം സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ബലഹീനമായ മനുഷ്യന്റെ ചിന്തകളിൽ ഞാനും അകപ്പെട്ടു പോകും. പിടിച്ചു നിർത്തിയതിനെയെല്ലാം കാൽവറിയിൽ കൊണ്ടുവച്ചു വെച്ചിട്ടു 2 ദിവസം മൂകമായിട്ടും മൗനമായിട്ടും നമ്മൾ ഇരുന്നു. കർത്താവിനോടൊപ്പം കല്ലറയുടെ അനുഭവത്തിൽ തന്നെയാണ് നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ക്ഷീണമാണ്. അത് കഴിഞ്ഞ് പ്രത്യാശയുടെ അനുഭവം പങ്കുവെക്കുന്ന നിമിഷങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട അച്ഛനിവിടെ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഒരു കാലഘട്ടം മുഴുവൻ സന്തോഷത്തോടെ ജീവിച്ചു. അത് കഴിഞ്ഞ് ഒരു പ്രതിസന്ധി ഉണ്ടായി. മൊത്തം നമ്മൾ പറയത്തില്ലേ മൊത്തം അങ്ങ് ഡെഡ് ഫ്രീസിംഗ് പോയിന്റിലെത്തി, ഒരു വാനിഷിംഗ് പോയിന്റിൽ. അവിടുന്ന് വീണ്ടും ഒരു പുനർ ആരംഭം, ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു. ആ അർത്ഥത്തിലാണ് ഈസ്റ്ററിന്റെ സന്തോഷത്തെ സഭ ആഹ്വാനം ചെയ്യുന്നതും സഭ സന്തോഷിക്കുന്നതും. അതുകൊണ്ടാണ് കാണുമ്പോഴൊക്കെ എന്തു പറയാൻ പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയും തുടങ്ങിയപ്പം മാമനച്ചൻ അത് ക്രൈസിസ് റിസൺ നമ്മൾ എന്തോ പറയണം. ഞാൻ കുറച്ചു പേരോടൊക്കെ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ഓക്കെ ഓക്കെ, ഓക്കെ അല്ലാതെ എനിക്ക് ചിലരുടെ താങ്ക് യു പറഞ്ഞു, ചിലര് സെയിൻറ്റ് യു പറഞ്ഞു. ഞാൻ അതിന്റെ ഗ്രാമറോ അതിന്റെ ഫോർമാലിറ്റി ഒന്നും എല്ലാം ചോദിക്കുന്നു. പക്ഷെ എന്ത് പറയണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗുഡ് മോർണിംഗ് പറയാൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അല്ലെങ്കിലും അസ്സലാം അലൈക്കും പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളം ഉടുപ്പിട്ടുണ്ട് ഇറങ്ങിയപ്പം അപ്പാർട്ട്മെന്റിന്റെ ഇപ്പുറത്ത് നിന്ന് ഒരാൾ അസ്സലാം അലൈക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു വലൈക്കും അസ്സലാം. അത് ഭയങ്കര സന്തോഷമായി. വന്ന് എന്നെ കൈ ഊപ്പിട്ടൊക്കെ പോയി. ഒന്നും ചോദിച്ചില്ല, ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. അത് നന്നായി. ഞാൻ പറഞ്ഞത് ഈ സന്തോഷമാണ് യഥാർത്ഥത്തിൽ അവരെ ഭയത്തിൽ നിന്ന് മാറ്റിയത്. ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർക്ക് തിരികെ കിട്ടുകയാണ്. നമ്മുടെ ഉള്ളിലും ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരികെ കിട്ടാൻ ദൈവം കുറേ വിഷയങ്ങൾ അവിടെ ചേർത്ത് വെക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വേദഭാഗത്തിന്റെ തൊട്ടു മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുമ്പോഴേ പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ പറഞ്ഞ രംഗങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കരുതാനുള്ള ആശയങ്ങൾ വരും. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിടുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു. അവിടെ തൊട്ടാണ് അച്ഛൻ പറയാൻ തുടങ്ങിയത്. അടച്ചിരിക്കെ യേശു അകത്തു വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ കൈയും നിലാപ്പുറവും കാണിക്കുക. എന്തിനാ അങ്ങനെ കാണിച്ചു? എന്നാ പിന്നെ തല കാണിച്ചിരുന്നെങ്കിൽ ഇച്ചിരിയുടെ മുറിവ് അവിടെ ഉണ്ടായിരുന്നു. മുതുകത്ത് മുഴുവൻ ചാട്ടവാറിന്റെ അടി ഉണ്ടായിരുന്നു. തുപ്പലേറ്റ ശരീരമാണ്. ചില രംഗങ്ങളെയൊക്കെ കർത്താവ് മായിച്ചു കളഞ്ഞു. അത് ലേപനം പുരട്ടിയൊന്നുമല്ല. നമ്മള് പലപ്പോഴും അടയാളങ്ങളെ മായിക്കുന്നത് ലേപനം പുരട്ടിയാണ്. ക്രീമുകളുടെ ഉപയോഗം പണ്ട് നമ്മൾ മണ്ണിൽ തന്നെ കളിച്ച് ജീവിച്ചവരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മണ്ണിൽ തൊടാൻ അനുവാദമില്ല. പക്ഷെ മണ്ണിൽ നിന്നെടുത്ത സകല ക്രീമുകളും നമ്മൾ തേക്കാറുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ലോ. നമ്മളൊക്കെ ഇവരെ പാവം ഇവിടെ വന്ന് തേച്ചു പോകും. അങ്ങനെയാണ്. എന്നാൽ ഈ ലേപനങ്ങളൊന്നും തേക്കാതെ കയ്യിലെ മുറിവ്, വിലാപ്പുറത്തെ മുറിവ്, കാലിലെ മുറിവ് ഇത്രയും സൂക്ഷിപ്പിച്ചിട്ട് ഇത് ഉയർത്തി അവരെ കാണിക്കുന്നു. ഇത് കാണിച്ചു. അവശ്യ ശിഷ്യന്മാർക്ക് എന്തു അന്നേരം ഉണ്ടായി? അവിടെ വാക്ക് പറയുന്നുണ്ട്, അവർ സന്തോഷിച്ചു. ഈ സന്തോഷമാണ് പുനരുദ്ധാനത്തിന്റെ സന്തോഷം. ആ സന്തോഷത്തിൽ അവർ തികയും. ആദ്യം ഈ സന്തോഷം കണ്ടത് മഗ്ദലക്കാരത്തിൽ അറിയാം. ഗലീല ഓടിച്ചെന്ന് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു. കാണാതിരുന്ന ശിഷ്യനായ തോമസ് ലീഹ തൊട്ട് സന്തോഷം പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ്. കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചപ്പോൾ ഈ ധൈര്യം ഇരട്ടിയായി. ഈ ഇരട്ടിയാകുന്ന സന്തോഷം ഓരോ ആഴ്ചയും പങ്കുവെക്കാനുള്ള സമയമാണ് ഞായറാഴ്ച. അതുകൊണ്ടാണ് കെന്തായുടെ നമസ്കാരം നമ്മൾ എല്ലാ ആഴ്ചയും അതായിരുന്നു ചൊല്ലിട്ടുന്നത്. പിൽക്കാലത്ത് കെന്ത എന്നും സ്ലീബ എന്നും രണ്ടായിട്ട് വിഭജിച്ചു കാണും. പക്ഷെ എങ്കിലും ആ കെന്തായിലൂടെ ആദ്യം പാടുന്ന പാട്ടെന്തുവാ? മഹിമയുടെ കബറിൽ നിന്ന് പുറപ്പെട്ടു എന്നും പറഞ്ഞു തുടങ്ങുവാണ്. അപ്പൊ കബറിൽ നിന്ന് എഴുന്നേറ്റ ക്രിസ്തുവിനെ സ്തോത്രം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പാട്ടുകൾ പോലും ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അത് അടുത്ത അതിനോടൊരു കാര്യം കൂടെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഈ സന്തോഷത്തിലൂടെ അവർക്ക് ലഭിക്കപ്പെട്ട അവകാശമാണ് പൗരോഹിത്യ നൽവരം. പാപങ്ങളെ മോചിക്കുവാൻ ദൈവകൃപയിൽ നിറയ്ക്കുവാൻ. ഇപ്പൊ ലോകന്മാര് കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രണ്ടുപേരെ എന്നോട് നാട്ടിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്, അത്ര വലിയ ശക്തിയാണോ ഈ കൈവെപ്പിലൂടെ കിട്ടുന്നത്? അപ്പൊ ഞാൻ എനിക്ക് അന്നേരം പെട്ടെന്ന് എന്റെ ആ വാക്കുകളൊന്ന് ഓർമ്മ, ഞാൻ പറഞ്ഞു പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനൊരു പ്രാർത്ഥനയും കൂടെ നിശബ്ദമായിട്ട് പുരോഹിതനിലുണ്ട്, കർത്താവെ അടിയന്റെ ബലഹീനമായ കരത്തോട് നിന്റെ ബലമേറിയ കാര്യം ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ദാസനെ ദാസിയെ അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാതെ ഐസക് ബി പ്രകാശ് കൈവച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഈ ബലഹീനനാണ് ആ ബലഹീനമായ കരത്തോട്, അതിൽ ബലം കിട്ടാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. തിരിച്ചടി രക്തങ്ങളെ എടുക്കുമ്പോൾ അത് ബലമുള്ള കൈയാകുക. നാവ് ബലമുള്ളതാകുന്നത് വചനം സംസാരിക്കുമ്പോഴല്ലാതെ നമ്മൾ വേണ്ടാത്ത കാര്യം സംസാരിക്കുമ്പോഴല്ല നാവ് ബലമുള്ളതാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബലം ദൈവകൃപയിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷമാണ് പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങളെ പുരോഹിതൻ സമ്മേളിപ്പിക്കുന്നത്. ഈ വിഷയം എവിടെ നിന്നാണ് കിട്ടിയത്? ഈ കർത്താവിന്റെ കരത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ കരത്തിന്റെ പ്രത്യേകതയാണ് മുറിവ് അതുപോലെ സൂക്ഷിക്കുക. ഇതിന്റെ ഒടുവിൽ അവസാനം പറയുന്നുണ്ട്, 31-ാം വാക്യം വായിച്ചാൽ അതിനൊരു ഉത്തരം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നടന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ നിലനിർത്താൻ വേണ്ടി. അപ്പൊ ഈ ധൈര്യം തിരിച്ചു കിട്ടിയതും കർത്താവ് തിരികെ വന്നതും നമ്മളോടൊപ്പം സഹവസിക്കുന്നതും വിശുദ്ധ കുർബാനയായി നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് വരുന്നതും അത് തിരിശരീര രക്തമായി നമ്മൾ പ്രാപിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ നിലനിർത്താൻ വേണ്ടി. ഈ ആശയങ്ങളൊക്കെ ചേർത്ത് വെച്ചാണ് പ്രിയപ്പെട്ട അലക്സാണ്ടർസൻ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമ്മളോട് പങ്കുവച്ചത്. ദൈവം തമ്പുരാന്റെ കൃപ അതിലൂടെ പൂർണ്ണമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടവർക്കെല്ലാം ക്രിസ്തുവിനോടൊപ്പം ജീവൻ നിലനിർത്തുന്ന ഒരു ധൈര്യം കിട്ടട്ടെ. ശിഷ്യന്മാർക്ക് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, ക്രിസ്തുവിലേക്ക് നോക്കുന്നവരൊക്കെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആ പ്രകാശത്തിൽ നിലനിൽക്കുവാൻ ദൈവം സാധ്യത നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ദൂതിന് എല്ലാവിധ നന്മകളും, പ്രത്യേകമായിട്ട് ആ ഇസുപൂർവ്വ പ്രാർത്ഥനാ സംഘത്തിന് വേണ്ടി, ആ രാജേഷത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഇപ്പോഴ് കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമെന്നുള്ള ഗീതം ദൈവത്തിനെതിരെ സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നത് ചില ഓർക്കാറുള്ള ആളുകളെയൊക്കെ ദൈവത്തിനെതിരെ ഓർക്കാം. രൂബൻ, ഡാനിയൽ, ആലിസ് ജോസഫ്, ജോൺസി തോമസ്, ജോയി, ബിൻസു ഉമ്മൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, മോളി താമരവേൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, സാഗർ, മോളി, സാറ, ഹാന, കുഞ്ഞുകുഞ്ഞമ്മ, ഷിന്നമ്മ, വർഗീസ് വർക്കി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, എ എ സഖറിയ, ശോശാമ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ജൊഹാന, അതോടൊപ്പം തന്നെ അലക്സ്, ഇത്ര ആളുകളെ ദൈവസന്നിധിയിൽ ഓർക്കാം. ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഓർക്കാം. ഇപ്പൊ ഈ രണ്ട് ഈരടി ഗീതം പാടിയതിന് ശേഷം Thank you.
പുത്രനെയും വിഷ്ണുവിടെ എന്ന നാമത്തിൽ സമയത്തി ക്രിസ്തുയേശു ഞങ്ങളെ അളവോട് ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. പല ഭവനങ്ങളിലും പല സ്ഥലത്ത് വരുന്നതുകൊണ്ട് ഇത് സംബന്ധിക്കുന്നവരും ഇവിടെ കൂടിയിരിക്കുന്നവരുമായ എല്ലാവരെയും ഇത്രക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, പ്രത്യേകമായിട്ട് ഇന്ന് തിരുവചനത്തിൽ നിന്നും ദൂത് നൽകിയ ബഹുമാനപ്പെട്ട കെ ജി അലക്സാണ്ടർ അച്ഛനെയും ഐസക് അച്ഛനെയും ഇവിടെ ക്രിസ്തനീതരായിരിക്കുന്ന മറ്റുള്ള അച്ഛന്മാരെയും ദൈവത്തിൻ്റെ സമർപ്പിക്കുന്നു. അവരൊക്കെ ചെയ്യുന്ന ആശുശ്രൂഷകൾക്കായിട്ട് തിരുവനന്തപുരം നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കൂടുതലായിട്ടും നിന്റെ കരുണയിൽ അവരെ നിറച്ചുകൊണ്ട് നിന്റെ രാജ്യത്തിലെ ഉത്തമ വേലക്കാരായി തീരുവാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പെരുന്നുള്ളവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന കർത്താവേ, രോഗത്തിൽ കൂടിയും ദുഃഖങ്ങൾ കൂടിയും സങ്കടങ്ങൾ കൂടിയും അതുപോലെ വിഷമത കൂടിയും കടന്നു പോകുന്നവർ, വാർദ്ധക്യ സഹജമായിട്ടുള്ള വിഷമതയിൽ കൂടി കടന്നു പോകുന്നവർ, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവർ, ബന്ധങ്ങൾ ഉലയുന്നവർ, ബന്ധനങ്ങളായിത്തീരുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും തിരുത്തന്നതിൽ ഓർക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയാൽ ഞാൻ പടക്കൂട്ടത്തിന് മേലെ പാഞ്ഞിയുള്ളു. കർത്താവ് അവിടുത്തെ ശക്തിയാൽ ഞാൻ മതിലുകൾ ചാടിക്കത്തും എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് ഉപയുക്തമാക്കണമേ, എടുക്കണമേ, പണിയണമേ. തിരുക്കരങ്ങളിലെ കുശവന്റെ കയ്യിലെ കളിമണ്ണ പോലെ ഞങ്ങളെ ആക്കി തീർത്ത് അവിടത്തേക്ക് ഉപയുക്തമായിട്ടുള്ള പാത്രങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടവകളെ ഓർക്കുന്നു, കുടുംബങ്ങളെ ഓർക്കുന്നു, വ്യക്തികളെ ഓർക്കുന്നു, പേരുപേരായിട്ട് ഓർക്കുന്നു, സഭയെ ഓർക്കുന്നു. കർത്താവേ, സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരിമേനെയും മറ്റുള്ള മിത്രപ്പുരുത്തമ്മയെയും ഓർക്കുന്നു. വിഷമങ്ങളിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ അവർക്ക് താങ്ങും തണലുമായിട്ട് അവിടുന്ന് തന്നെയും അവിടുത്തെ ആത്മാവിനാൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ധൈര്യത്തോടുകൂടി സഭയെ നയിക്കുന്നതിനും അവിടുന്ന് ഇടയന്മാരെ ആക്കി തീർക്കണമേ. കർത്താവേ, പ്രത്യേകമായിട്ട് ഈ സ്ഥലത്തും സമീപപ്രദേശങ്ങളിലുള്ള എല്ലാ ഇടവകളെയും ഓർക്കുന്നു. അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്നത് രണ്ട് പുനരുത്ഥാനത്തിൻ്റെ മധ്യത്തിലാകുന്നുവല്ലോ. ദ ഫസ്റ്റ് ഈസ്റ്റർ വാസ് ദ റിസറക്ഷൻ ഓഫ് ദ റെഡീമർ. ദ സെക്കൻഡ് ഈസ്റ്റർ വിൽ ബി ദ റിസറക്ഷൻ ഓഫ് ദ റെഡീംഡ്. ഈ മധ്യത്തിൽ ജീവിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെയൊക്കെ വീണ്ടും കൊള്ളുവാനായിട്ട് അവിടെ നിന്ന് വരുമെന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണുള്ളത്. അതാണ് കൃത്യമായിട്ടുള്ള അസന്തോഷത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കിടയാക്കണമേ. ദൈവേന്ദ്രന്റെ കരുണയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. അവിടുത്തെ ആണിപ്പൊഴുതുള്ള കരങ്ങളാൽ സമാധാനമെന്ന് ആശംസിച്ച പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വ്യക്തികളിലും വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും അവിടുന്ന് പരിശുദ്ധമായിട്ടുള്ള സമാധാനം നൽകണമേ. സമാധാനത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ തക്കണം യോഗ്യരാക്കണമേ. മാനവും മഹത്വം അങ്ങേക്ക് തന്നെ. വലിയ രക്ഷകൾ നാപ്പിലപേക്ഷിക്കുന്ന കൃപയോടെ ചേർക്കണമേ.
പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ശിവജാതന പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചവർ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളോടുകൂടി എപ്പോഴും എപ്പോഴും നേരിട്ടുണ്ടായിരിക്കും.
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കായ എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠമായ സന്ദേശം വീണ്ടും ഹിന്ദുദീപമാവിധത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം പകർന്നു വന്ന പ്രിയപ്പെട്ട അലക്സാണ്ടറിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം പരാശയത്തെ കുറെ കൂടെ ഫലവത്താകുവാൻ തക്കവണ്ണം കൂട്ടിച്ചേർത്ത പ്രിയപ്പെട്ട നമ്മുടെ ഐസക്കറ്റിനോടുള്ള സ്നേഹവും ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. സാന്നിധ്യം കൂടെ നിറച്ച പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വി ശി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിലെ വീട് സമർപ്പിക്കുകയും ഇല്ലാതെ നന്മയും ആശംസ അനുഗ്രഹങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിൽ പ്രവർത്തിക്കുന്ന മനോജ്, ഇതുമായി അല്പമായ അധികമായ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. സർവ്വവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ശ്രദ്ധാശംസം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.